2022 ഏപ്രിൽ 27 ബുധനാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ 2 പേജിൽ നിന്ന് വായിക്കുന്നത് സിനി. ഗുരു ഭാരതീയരുടെ പ്രകാശ ഗോപുരം. ശിവഗിരി തീർത്ഥാടന നവതി, ബ്രഹ്മവിദ്യാലയ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ച പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും വിനീത നമസ്കാരം. ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് ധന്യമാകപ്പെട്ട പുണ്യഭൂമിയാണ് കേരളം. ഗുരുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ശിവഗിരി സന്ദർശിക്കുവാനും സന്യാസി വര്യന്മാരുടെ ആശീർവാദം തേടുവാനും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വന്നപ്പോഴൊക്കെ ആ ആത്മിക ഭൂമിയുടെ ഊർജം അനുഭവിച്ചറിഞ്ഞു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ 90 വാർഷികത്തിന്റെയും ബ്രഹ്മവിദ്യാലയത്തിന്റെ സുവർണ ജൂബിലിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനും എല്ലാവരെയും കാണുവാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ചില അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവുന്നതല്ല. കേദാർനാഥിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴത്തെ ഒരു സംഭവം ഓർക്കുന്നു. അവിടെ കുടുങ്ങിപ്പോയ സന്യാസിമാരെ സഹായിക്കാൻ ശിവഗിരി മഠം സമീപിച്ചത് എന്നെയാണ്. ഉത്തരാഖണ്ഡിലും കേന്ദ്രത്തിലും അന്ന് കോൺഗ്രസ് സർക്കാരാണ്. മലയാളിയായ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു. എന്നിട്ടും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന എന്നെ ശിവഗിരി മഠത്തിൽ നിന്ന് വിളിച്ച് വിവരം അറിയിക്കുകയും സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു. വലിയ സർക്കാരുകൾ ഉണ്ടായിട്ടും ശിവഗിരി മഠം ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചതിനെ കുറിച്ച് ഇന്നും ചിന്തിക്കാറുണ്ട്. ആ ഫോൺ വിളി ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. ആ പവിത്ര കർമ്മം നിർവഹിക്കാൻ ഗുരു എന്നെ തന്നെ തെരഞ്ഞെടുത്തുവല്ലോ. എല്ലാവരെയും സുരക്ഷിതരെ എത്തിക്കാൻ കഴിഞ്ഞു. എല്ലാം ഗുരുവിന്റെ അനുഗ്രഹം. ഇതും അത്തരമൊരു ശുഭാവസരമാണ്. വിഭിന്ന മാധ്യമങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഭാരതത്തിന്റെ ചിന്തകളുടെ കൂടി യാത്രയാണ് ശിവഗിരി തീർത്ഥാടനം. ഭാരതീയ ദർശനത്തെ തീർത്ഥാടനം ശക്തമാക്കുകയും ആധ്യാത്മിക വൈജ്ഞാനിക വികസന യാത്രകളിൽ പങ്കാളിയാക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്തു. ദക്ഷിണകാശി എന്നാണ് വർക്കല അറിയപ്പെടുന്നത്. വാരണാസിയിലെ ശിവനഗരമായാലും വർക്കലയിലെ ശിവഗിരി ആയാലും ഇന്ത്യയുടെ ഊർജം വ്യക്തമാകുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ഭാരതീയരുടെയും ജീവിതത്തിൽ സവിശേഷ സ്ഥാനമുണ്ട്. ഈ സ്ഥലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളോ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളോ മാത്രമല്ല, മറിച്ച് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ചിന്തയുടെ കേന്ദ്രങ്ങൾ കൂടിയാണ്. തീർത്ഥാടന യാത്രയുടെ വാർഷികത്തിന്റെയും ബ്രഹ്മവിദ്യാലയ സുവർണ ജൂബിലിയുടെയും ആഘോഷങ്ങളുടെ അണിയറയിൽ കോടിക്കണക്കിന് ശ്രീനാരായണീയരുടെ അക്ഷീണ പ്രയത്നമുണ്ട്. സമൂഹത്തിന്റെ ഐശ്വര്യം ദുർബലമാകുന്ന അവസരങ്ങളിലും അന്ധകാരം പടരുന്ന അവസരങ്ങളിലും ഒരു മഹത് വ്യക്തി പുതിയ ദൗത്യമായി എത്തുന്നത് ഇന്ത്യയുടെ സവിശേഷതയാണ്. പല രാജ്യങ്ങളും നാഗരികതകളും കടമകളിൽ നിന്ന് വ്യതിചലിച്ച് ഭൗതികവാദത്തെ പുണർന്നപ്പോൾ ഇന്ത്യയിൽ ആത്മീയത വളരുകയും മുനിമാരും ഗുരുക്കന്മാരും എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തകളെ പരിഷ്കരിക്കുകയും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു ആധുനികതയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഭാരതീയ സംസ്കാരത്തെയും മൂല്യങ്ങളെയും സമ്പന്നമാക്കി. വിദ്യാഭ്യാസത്തെയും ശാസ്ത്രത്തെയും കുറിച്ച് സംസാരിച്ചപ്പോഴും ധർമ്മം, വിശ്വാസം, ഭാരതീയ പാരമ്പര്യം എന്നിവയുടെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. ശിവഗിരി തീർത്ഥാടനം വൈജ്ഞാനിക ചിന്തയുടെ പുതിയ ധാര കൂടിയാണ്. ശാരദാമഠത്തിൽ സരസ്വതിയെയും ആരാധിക്കുന്നു. ഗുരു അന്ധവിശ്വാസങ്ങൾക്കും തിന്മകൾക്കുമെതിരെ പ്രചാരണം നടത്തുകയും അവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ജാതീയതയുടെ പേരിൽ നടക്കുന്ന വിവേചനത്തിനെതിരെ യുക്തിസഹവും പ്രായോഗികവുമായ പോരാട്ടമാണ് ഗുരു നടത്തിയത്. ഇന്ന് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് രാജ്യം ദരിദ്രരെയും ദളിതരെയും പിന്നോക്കക്കാരെയും സേവിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഗുരു ആധ്യാത്മിക ചിന്തയുടെ പ്രകാശ ഗോപുരമായിരുന്നു. കാലത്തിനും അതീതമായാണ് ഗുരു ചിന്തിച്ചത്. ജനങ്ങൾക്കൊപ്പം ജീവിച്ച് അദ്ദേഹം അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കുക യും സ്വന്തം ആശയങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തു. സമൂഹത്തെ നവീകരിക്കുക എന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വയം മെച്ചപ്പെടുത്താനുള്ള ശക്തി കൂടി ഒപ്പം ഉടലെടുക്കുന്നുണ്ട്. ഗുരുവിനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ് ആ ദർശനത്തെ അടുത്തറിയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മഹത് വചനത്തിൽ ആത്മനിർഭര ഭാരതം എന്ന സന്ദേശമുണ്ട്. എല്ലാ ഇന്ത്യക്കാർക്കും ഒരു ജാതിയേ ഉള്ളൂ, അത് ഭാരതീയതയാണ്. ഏകമതം സേവനത്തിന്റെയും കടമയുടെയും ധർമ്മമാണ്. ഭാരത മാതാവാണ് നമ്മുടെ ഏകദൈവം. അങ്ങനെ ഗുരുദേവന്റെ പ്രബോധനം നമ്മുടെ ദേശസ്നേഹത്തിന് ആത്മീയമാനവും നൽകുന്നു. ഗുരുവിന്റെ സന്ദേശം പ്രാവർത്തികമാക്കിയാൽ ഒരു ശക്തിക്കും ഇന്ത്യക്കാരെ വേർതിരിക്കാനാകില്ല. ഒന്നിച്ചു നിന്നാൽ നമുക്ക് ലോകത്തെ ഒരു ലക്ഷ്യവും അസാധ്യമാവുകയുമില്ല. 1922 അങ്ങ് കിഴക്ക് നിന്ന് രവീന്ദ്രനാഥ് ടാഗോർ ദക്ഷിണേന്ത്യയിലെത്തി ഗുരുവിനെ കണ്ടു. ഗുരുദേവനെ പോലെ പൂർണ്ണനായ ഒരു ആധ്യാത്മിക വ്യക്തിയെ ആദ്യമായാണ് കാണുന്നതെന്ന് ടാഗോർ പറഞ്ഞു. 1925 മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി ഗുരുവിനെ കണ്ട് ചർച്ച നടത്തി. ആ ചർച്ചകളിൽ ഗാന്ധിജി ഏറെ സ്വാധീനിക്കപ്പെട്ടു. സ്വാമി വിവേകാനന്ദൻ ഗുരുവിനെ കാണാനെത്തി. ഇന്ത്യയുടെ പൂർണ്ണ നിർമ്മാണത്തിന് വിത്ത് വിതച്ച കൂടിക്കാഴ്ചകളായിരുന്നു അവയോരോന്നും. രാജ്യത്തിന് അവ ദിശാബോധം നൽകി. 10 ശിവഗിരി തീർത്ഥാടനവും 25 ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ശതാബ്ദി ആഘോഷിക്കും. ഈ സാഹചര്യത്തിൽ ആഗോളതലത്തിലുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ഗുരുവിന്റെ ദീർഘവീക്ഷണം പുതുതലമുറയ്ക്ക് വഴികാട്ടിയാകട്ടെ.